ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ 2022 335-ാം ദിവസം, ഇന്ന് December 1. എന്റെ പേര് ആഷിഖ്. ഇന്നത്തെ വായന ബൈബിളിലെ 53-ാം പുസ്തകമായ കൊരിന്ത്യസിൽ നിന്ന് അധ്യായം 1-5 വരെ. ഇന്നത്തെ വായന എല്ലാ ഗർഭിണികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അധ്യായം 1, അഭിവാദനം, ഉപകാരസ്മരണ. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായി ദൈവദാനത്തിനും വിളിക്കപ്പെട്ട പൗലോസും സഹോദരൻ സൊസ്തേനേസും കൊരിന്ത്യയിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വരായവർക്കും വിശ്വരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്കും ഞാൻ നിങ്ങളെ കരുതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കാത്തിരിക്കുന്ന നിങ്ങൾ യാതൊരു ആത്മീയ ദാനത്തിലേയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവർ നിങ്ങളെ പരിപാലിക്കും. ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിശ്വാസികൾക്കിടയിൽ തന്നെ സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വർഗരത്തിനോടും ഐക്യത്തോടും ഏകമനത്തോടും ഏകാഭിപ്രായത്തോടും കൂടി വർത്തിക്കണമെന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്റെ സഹോദരരെ, നിങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരുന്നു. ഞാൻ പൗലോസിന്റേതാണ്, ഞാൻ അപ്പോസിന്റേതാണ്, ഞാൻ കേസയുടേതാണ്, ഞാൻ ക്രിസ്തുവിന്റേതാണ് എന്നിങ്ങനെ നിങ്ങളോരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിശുദ്ധിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജാനസ്ഥാനം ജീവിച്ചത്? ക്രിസ്തുവിനെയും സായിസ്യം അല്ലാതെ നിങ്ങളിൽ മറ്റാരും ജ്ഞാനസ്ഥാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ജീവിതത്തിലാണെന്ന് പറയുന്നു. അതുകൊണ്ട് എന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുന്നില്ല. സ്റ്റേഫാനോസിന്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ മറ്റേ ആരെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തെന്നാൽ ക്രിസ്തുവിനായിട്ട് സ്നാനം നൽകുവാനല്ല, വിശേഷം ശ്രമിക്കാനാണ്. എന്നാൽ സ്വാഗതത്തോടെ എന്ന ആയിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശ് വ്യക്തമാകുകയായിരുന്നു. കുരിശിന്റെ പോഷത്വം. നാശത്തിലൂടെ ധരിക്കുന്നവർക്കും കുരിശിന്റെ വചനം പോഷത്വമാണ്. രക്ഷയിലൂടെ ധരിക്കുന്ന നമുക്കു ദൈവത്തിന്റെ ശക്തി അത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞർ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പുസ്തകത്തിന്റെ പോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്കിടയിൽ കിടർച്ചയും വിചാരിച്ചു പോഷത്വമായ സൂചിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർ യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവപുളിയെ പറ്റി തന്നെ ചിന്തിക്കുകയും ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലഭിപ്പിക്കാൻ ലോക ദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തരായവരെയും നശിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവരെയും നിലവുള്ളവരെയും നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയിൽ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടെന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശദീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. രണ്ടാം അധ്യായം മൂസിനെ കുറിച്ചുള്ള സന്ദേശം. സഹോദരത്തെ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ദൈവത്തെ പറ്റി ശാസ്ത്രപ്പെടുത്തിയിട്ടു രാജിദാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റതിനെ കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ദുർബലരും ദയതകളും ആയിരുന്നു. എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു. പ്രത്യേക ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനം മാനസിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. ദൈവത്തിന്റെ ജ്ഞാനം എന്നാൽ പക്വതയിലൂടെ ഞാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പക്ഷേ ഈ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശവർദ്ധകരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, ദൈവത്തിനും നിഗൂഢവുമായ ദൈവവിജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മാനത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അതിജീവിക്കാൻ സാധിക്കില്ല. സാധിച്ചിരുന്നുവെങ്കിൽ മോഹത്തിന്റെ കർത്താവിനെ അവൻ കുരിച്ചൽ തടസ്സിയുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്നവർ കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയും മനസ്സ് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢതകൾ പോലും അന്വേഷിക്കുന്നു. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവ് തന്നെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക. അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ജീവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം ചെയ്യിപ്പിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, പ്രത്യേക ദൈവം നമുക്കായി വർത്തിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിച്ചതനുസരിച്ച് ദൈവത്തിന്റെ ദാനങ്ങൾ പ്രാപ്തർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ലൗകിക മനസ്സിലെ ദൈവാത്മാവിന്റെ ദാനങ്ങൾ മോശമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേശിക്കേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യർ എല്ലാ കാര്യങ്ങളും വിവേശിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവരുടെ മനസ്സിൽ അറിഞ്ഞവൻ ആയിരുന്നു. ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ് അറിയുന്നു. അധ്യായം 3 ഭക്തത പ്രാപിക്കാത്തവർ. സഹോദരൻ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരുടെ എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരുടെ എന്നതുപോലെ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാടുന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരനല്ലേ? ലൗകികരായതുകൊണ്ട് തന്നെ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിന്റെ ആളാണെന്നും ചിലർ ഞാൻ അപ്പോളത്തിന്റെ ആളാണെന്നും പറഞ്ഞു നടക്കുന്നത്. ശുശ്രൂഷകളുടെ സ്ഥാനം. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങൾ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വാർത്തയത്. അതുകൊണ്ട് നടന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വാർത്തവനായ ദൈവത്തിലാണ് പ്രധാനം. നടന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുകാരക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിന്റെ വൈരം കേടും. എനിക്ക് നൽകപ്പെട്ട ദൈവ ഹൃദയ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നത് ഓരോരുത്തരും പകരുന്നതും ഇരിക്കട്ടെ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്തങ്ങളോ തടിയോ പുല്ലോ പൈക്കലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അതിനാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലാണെന്ന് അഗ്നി തെളിയിക്കുകയും ആരുടെ പണികൾ നിലനിൽക്കുന്നുവോ അവൻ സമ്മതനാകും. അവരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ നടന്നവണ്ണം അവൻ രക്ഷപ്രാപിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് ദേവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. ദൈവത്തിന്റെ ആലയം നശിക്കുന്നവനെ ജീവൻ നശിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. യഥാസഞ്ചാരം. ആരും ആത്മവചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിന്റെ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ മോചനാകട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് പോഷിതമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു എന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. എല്ലാം നിങ്ങൾ സ്വന്തമാണ്. പൗലോസും അപ്പോളോസും കേൾപ്പായി ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടെ തന്നെ. നിങ്ങളാവട്ടെ ക്രിസ്തുവിന്റേതും ക്രിസ്തു ദൈവത്തിന്റേതും. അധ്യായം 4. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ. ക്രിസ്തുവിന്റെ ദാസന്മാരും ജീവരഹസ്യങ്ങളും കാരിസന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാരിസന്മാർ ചൂണ്ടിക്കൃത്തുക കൂടിയേ ചെയ്തു. നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്റെ വിചാരണ ചെയ്യുന്നെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാനും എന്നെ വിളിച്ചില്ല. ഞാൻ എന്തെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് അർത്ഥമില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നവരെ കാത്തിരിക്കുക. അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്തു കൊണ്ടുവരുന്നവരും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവരും അവനാണെന്നു. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്നും സത്യം പഠിച്ചു. സഹോദരി, ഇക്കാര്യത്തിൽ എന്നെയും അപ്പോളത്തിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പറ്റിയാണ്. എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്നും ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കും, ദാനമല്ല എന്ന മട്ടൻ എന്തിനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാം തിരിഞ്ഞവരായിരുന്നു. നിങ്ങൾ സമ്പന്നരായിരുന്നു. ഞങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തിയെന്നു നടത്തി വരുന്നു. ഞങ്ങളും പങ്കാളികളാക്കപ്പെട്ട ദിനം നിങ്ങൾ ഭരിച്ചിരുന്നെങ്കിൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ മരണത്തിന് രക്ഷിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നേരിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രശസ്ത വസ്തുക്കൾ ആയിത്തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി പോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലഹാന്മാർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അവമാനിതർ. ഈ നിമിഷം വരെ ഞങ്ങൾ ഇതൊന്നും ബാധിച്ചും നഗ്നരായും പ്രശ്നങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിഞ്ഞു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇരിക്കപ്പെടുമ്പോൾ അടിപ്പതരാതെ നിൽക്കുന്നു. ചൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല മനസ്സ് പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവർ പോലെയും എല്ലാത്തിന്റെയും ഉച്ചിഷ്ടം പോലെയുമായി ജീവിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാനിതെല്ലാം നിങ്ങൾ കേൾക്കുന്നത്. പരിസര മക്കളെ എന്ന പോലെ ഉദ്ദേശിക്കാനാണ്. മിനിസ്ട്രി ക്രിസ്തുവിൽ 10,000 ഉപദേശാഷ്ടകൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സൂചകപ്രസംഗമായി നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആകയാൽ നിങ്ങൾ തന്നെ അനുകരിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കർത്താവിൽ എന്റെ പ്രിയപുത്രനും വിശ്വസ്തിയുമായ തിമത്തോസിനെ നിങ്ങൾക്ക് അടുത്തേക്ക് ഞാൻ അയച്ചത്. എല്ലായിടത്തുമുള്ള എല്ലാ സഭകളിലും ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഉള്ള എന്റെ മാർഗങ്ങൾ നിങ്ങളെയും അനുസരിക്കാനാണ്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ലെന്ന് കരുതി നിങ്ങളിൽ ചിലർ ഔചിത്യം ഭാവിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് തിരുമനസായാൽ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരും. അപ്പോൾ ആ ഉടന്തന്മാരുടെ വാക്കുകളെല്ലാം ഞാൻ മനസ്സിലാക്കുക അവരുടെ ശക്തിയാണ്. ദേവരാജ്യം വാക്കുകളെല്ലാം ശക്തിയിലാണ്. നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വടിയുമായി തന്നെ സ്നേഹത്തോടെയും സമൃദ്ധിയോടെയും കൂടെ വരുന്നു. അധ്യായം 5. വിജാതിരടികളിൽ പോലും ഇല്ലാത്തതരം അവിഹിത ബന്ധങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിന്റെ ഭാര്യയുമായി അവിഹിത വേദിയിൽ കഴിക്കുന്നു, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ തിരപ്പിക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്നും നീക്കിക്കളയും. ശാരീരമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സംഘീതനായി. ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ തിരിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിലും എന്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവന്റെ അധമവികാരങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യേണ്ടത് ഇഷ്ടം കൊടുക്കണം. അവന് അവന്റെ ആത്മാവ് കർത്താവായ യേശുവിന്റെ ദിനത്തിൽ രക്ഷപ്രാപിക്കട്ടെ. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നല്ലല്ല. അല്പം കൊടുത്തു മുഴുവൻ മാവിനെ കുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? നിങ്ങൾ കുളിപ്പില്ലാത്ത പുതിയ മാവാവേണ്ടതിന് പഴയ കുളിപ്പ് നീക്കിക്കളഞ്ഞു. നിങ്ങൾ കുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണത്. എന്നാൽ നമ്മളുടെ പ്രത്യേകാത്മനായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും സിനിമയുമാകുന്ന പഴയ കുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന കുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം. വ്യഭിചാരികളുമായി സമ്പർക്കം വരുത്തുന്നു മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധനയും ഒന്നടങ്കമല്ല ഞാൻ ചെയ്യിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. പ്രസ്തുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അതന്മാർഗിക്കോ അത്യാഗ്രഹിക്കോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവരുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയിരുന്നത്. അവരെ മുന്നിലേക്ക് ഭക്ഷണം കഴിച്ചത് പോലും വെച്ചു തുടങ്ങിയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? കബീരുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്? തുടങ്ങിയുള്ളവരെ ദൈവം വിധിച്ചിരുന്നു. ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് വിധിക്കളഞ്ഞു.